മാന്യ ശ്രോതാക്കൾക്ക് അഭിവാദനങ്ങൾ. ഭാര്യയുടെ മരണാനന്തരം സ്കൂൾ അധ്യാപകനായിരുന്ന അവരുടെ ഭർത്താവ് പഴയ കുടുംബജീവിതത്തെ ആയവിറക്കിക്കൊണ്ട് വികാരഭരിതമായ ഭാഷയിൽ എഴുതിയ ഒരു കവിത അടുത്തയിടെ വായിക്കാനിടയായി. 70-കാരനായ ഒരു വൃദ്ധൻ എഴുതിയ പ്രസ്തുത കവിതയ്ക്ക് ഇവിടെ പ്രസക്തിയുള്ളതുകൊണ്ട് വിയോഗം എന്ന ശീർഷകത്തോടുകൂടിയ ആ കവിത ഇവിടെ ചൊല്ലട്ടെ. എങ്ങു പോയി മറഞ്ഞു മൽഭാമിനി, ഞങ്ങളെ വിട്ടു നീ ഇത്ര ക്ഷണത്തിൽ, ഹാ താങ്ങുവാനാവാത്ത ദുഃഖത്തിലാഴ്ത്തിയോ, മങ്ങിയല്ലോ ഞങ്ങളും നീ ഭവനവും. സംഗതിയിൽ ഇനി ക്ലേശിപ്പാനെങ്കിലും, തിങ്ങുന്നു ഖേദത്താൽ വിങ്ങുന്നു മാനസം, തങ്ങിടുന്നോർമ്മകൾ തങ്ങിടുന്നു കണ്ണീർ, ക്ലേശം വരുത്തിയേ ജീവിതമാകയും. കൗമാരത്തിൽ നാം ഒന്നായി ചേർന്നതും ക്ഷണിക നാളുകൾ ഒത്തുവസിച്ചതും, ഭാരമാം ജീവിതം തമ്മിൽ പകുത്തതും, നല്ല പോലെ ഓർക്കുന്നു തങ്കമേ ഞാനിപ്പോൾ. തക്ക സമയത്ത് സ്കൂളിൽ അയക്കുവാൻ കഷ്ടം സഹിച്ചങ്ങു ക്ഷീണിച്ചലഞ്ഞതും, ചെയ്യുന്ന ജോലികൾ കൃത്യമായി ചെയ്തങ്ങ് ഭംഗം വരുത്താതെ ഞങ്ങളെ പോറ്റി നീ. ഭാവിക്കു വേണ്ടി നീ ചെയ്ത പ്രവൃത്തികൾ ഞങ്ങളിന്നോർക്കുന്നു മാന്യ സഹോദരി. കേൾക്കുകയില്ലയ്യോ നിൻ ഗാനങ്ങൾ മേലിനി, ഓർമ്മയിൽ തെളിയുന്നു തവമുഖമിപ്പോഴും. ഉള്ളം കലങ്ങുന്നു കണ്ണുനീർ തൂകുന്നു, വെള്ളം പോൽ മാനസം കോരിപ്പകരുന്നു. ഹല്ലേലൂയാ പാടും നാവു വിറയ്ക്കുന്നു, സ്നേഹം പകർന്നൊരു ചങ്കും തകരുന്നു. ദേവാനൻ പൂവാടി തന്നിൽ വിടർന്നൊരു പൂവാം സാറയത്തൻ ചാരത്തു ചേർക്കുവാൻ, തന്നിഷ്ടം നാഥൻ പ്രവർത്തിച്ചു നാമിനി, കേഴാതെ താതനെ സ്നേഹിച്ചു പോകണം. മംഗളമായി വസിക്കും ഉണ്മയിൻ ദേശേ, ക്ലേശങ്ങൾ കൂടാതെ പോവാനിഷ്ടമായ ദേശത്തോടടുക്കുവാൻ ഞങ്ങളും പാർക്കുന്നു, ഒന്നിച്ചു നിത്യതയൊരു വീട്ടിലാകാൻ. 70-ലേറെയുണ്ടേകനാം വൃദ്ധൻ, ധരണിയിൽ ഞാനൊരു പരദശി മാത്രം, കാഹളം ധനിച്ചിട്ട് പുതുമേനിയേറാൻ കൊതിയോടിരിക്കുന്നു ക്ഷണികമി ഭവനെ. നിങ്ങൾ കേട്ട കവിതയിലെ പോലെ നല്ല ഓർമ്മകൾ അന്യോന്യം പ്രദാനം ചെയ്യുന്ന കുടുംബജീവിതം നയിക്കുവാൻ എല്ലാ ഭാര്യാഭർത്താക്കൾക്കും സാധിച്ചിരുന്നെങ്കിൽ എത്ര സമാധാന സമ്പൂർണമായ അന്തരീക്ഷം കുടുംബങ്ങളിൽ സംജാതമാകുമായിരുന്നു. ഈ പ്രഭാഷണത്തിന്റെ ആധാരമായി 127-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം എന്റെ ഭാര്യ പുഷ്പ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും.
യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു.
ഭാര്യയെ കരസ്ഥമാക്കുന്നു, ഭർത്താവിനെ കരസ്ഥമാക്കുന്നു, ഒരു കാറ് അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക് വാങ്ങുന്നു, വീട് വാങ്ങുന്നു, ഇവയൊക്കെ ജീവിതത്തിൽ ഓരോരോ അവസരങ്ങളിലുള്ള നേട്ടങ്ങളാണ്. ഒരു കാറ് വീട് വാങ്ങുക മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത്, ഇടയ്ക്കിടെ പരിശോധനാ വിധേയമാക്കി അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നു. മിനുക്ക് പണികൾ ചെയ്യാൻ മാസം തോറും വർഷം തോറും പണവും സമയവും ചെലവിടുന്നു. ഇവയേക്കാൾ എത്രയേറെ മർമ്മപ്രധാനമായ ഒന്നാണ് ദാമ്പത്യ ജീവിതം. കുടുംബജീവിതത്തിലെ പോരായ്മകൾ കണ്ടുപിടിച്ച് ഭാര്യാഭർത്തൃബന്ധത്തിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ മിനുക്കുപണികൾ ചെയ്യുവാൻ നിങ്ങൾ ഇടയ്ക്കിടെ പ്രയത്നിക്കാറുണ്ടോ? അതിനു വേണ്ടി ഒരു മണിക്കൂറെങ്കിലും നീക്കി വെച്ചിട്ടുണ്ടോ? ഒരു രൂപയെങ്കിലും മുടക്കിയിട്ടുണ്ടോ? പള്ളിയിൽ തുടർച്ചയായി പോയതുകൊണ്ട് മാത്രം ഒരു നല്ല ദാമ്പത്യ ജീവിതം സ്വാഭാവികമായി നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. തുടർച്ചയായി പള്ളിയിൽ പോകുന്ന ഒരു ഭർത്താവ്, എന്നാൽ അയാളുടെ മുൻകോപം നിമിത്തവും കുറ്റടി വർത്തമാനം നിമിത്തവും സദാ ഭയത്തിലാണ് ഭാര്യ ജീവിക്കുന്നത്. മുടങ്ങാതെ സന്ധ്യപ്രാർത്ഥന നടത്തുന്ന ഒരു ഭാര്യ, എന്നാൽ അവളുടെ അമിത ഭാഷണം മൂലവും മത്സരബുദ്ധി മൂലവും സർവദാ വീർപ്പുമുട്ടലിലാണ് ഭർത്താവ്. ഇവയെല്ലാം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാവുന്ന ദൃശ്യങ്ങളാണ്. നിങ്ങളൊരു പക്ഷേ പറഞ്ഞേക്കാം, കുടുംബജീവിതത്തിൽ ഞങ്ങൾ ഏറെക്കുറെ സന്തോഷമായി പോകുന്നു, വല്ലപ്പോഴും ഒരു കശപിശയോ അടിപിടിയോ ഉണ്ടാകും, അത് സാരമില്ലല്ലോ എന്ന്. ഏറെക്കുറെ എന്നതിന്റെ അർത്ഥം എന്താണ്? ഒട്ടുമുക്കാൽ ദിവസങ്ങളിലും എന്നാണോ? ഒരു വർഷത്തിലെ 365 ദിവസങ്ങളിൽ ശരാശരി 300 ദിവസങ്ങളിൽ നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നുണ്ട്, ബാക്കി 65 ദിവസങ്ങളിൽ മാത്രം ശണ്ഠയിടുന്നു എന്നാണോ അർത്ഥം? അതോ മാസത്തിൽ ശരാശരി 3-4 ദിവസങ്ങൾ അന്യോന്യം സംസാരിക്കാതെ പോലും കഴിയുന്നു, ബാക്കി 27 ദിവസങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെ നീങ്ങുന്നു? അതുമല്ലെങ്കിൽ ആഴ്ചയിൽ ശരാശരി 4-5 ദിവസം സമാധാനം, ബാക്കി ദിവസങ്ങളിൽ വാഗ്വാദം, ഇതാണോ അർത്ഥം? ഏറെക്കുറെ സന്തോഷമായിരിക്കുന്നതിൽ മാത്രം നിങ്ങൾ സംതൃപ്തരാകരുത്. നിങ്ങളുടെ കാറ് അല്ലെങ്കിൽ ബൈസിക്കിൾ ഏറെക്കുറെ നന്നായി ഓടിയതുകൊണ്ട് നിങ്ങൾ തൃപ്തരാകുമോ? നിങ്ങളുടെ വാച്ച് ആണ്ടിൽ 300 ദിവസം മാത്രം പ്രവർത്തിച്ചാലോ? നിങ്ങളുടെ ശ്വാസകോശം മാസത്തിൽ 28 ദിവസം പ്രവർത്തിച്ചാൽ മതിയോ? വരാ, ഇവയൊക്കെ മുഴുസമയവും പ്രവർത്തിച്ചില്ലെങ്കിൽ റിപ്പയർ പണികളും ചികിത്സയും മറ്റും നടത്തുന്നു. അതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എപ്പോഴും സ്നേഹമസൃണമായിരിക്കുവാൻ ആത്മാർത്ഥവും മനഃപൂർവവുമായ ശ്രമം നടത്താൻ നിങ്ങൾക്ക് ഇരുവർക്കും ഉത്തരവാദിത്വമില്ലേ? ചിന്തിക്കുക, 5 തരത്തിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ പ്രഭാഷണം. ഒന്നാമത്തെ കൂട്ടർ, ഭാര്യ ഭർത്താക്കൾക്ക് മധ്യേ ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്, കുടുംബം ശിഥിലമായി വരുന്നു. രണ്ടാമത്തെ കൂട്ടർ, ചോറ് കല്ല് കടിക്കുന്നത് പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നു, ഇവ ക്രമേണ സങ്കീർണമായി കുടുംബത്തിന്റെ ക്രമസമാധാനം തകരാറിലാകുമോ എന്ന് നിങ്ങൾക്ക് ആശങ്കയുണ്ട്. വേറൊരു കൂട്ടർ, ദാമ്പത്യ ജീവിതം അത്ര മോശമല്ല, അത്ര സന്തോഷകരവുമല്ല, ഒരുമാതിരി പൊത്തുപരുത്ത രീതിയിൽ പോകുന്നു, നിങ്ങൾക്കും കൂട്ടാളിക്കും തമ്മിൽ തുറന്ന സ്നേഹമില്ല, ഹൃദയങ്ങൾ തമ്മിലുള്ള ഈ അകൽച്ച മാറിക്കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നാലാമത്തെ കൂട്ടർ, ഇപ്പോൾ തന്നെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്കുണ്ട്, എന്നാൽ ഇനിയും സ്നേഹബന്ധം മേൽക്കുമേൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അഞ്ചാമത്തെ കൂട്ടർ, നിങ്ങൾ ഭാവിയിൽ വിവാഹം കഴിച്ച് ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ അഭിലഷിക്കുന്നു. മാന്യ ശ്രോതാവേ, നിങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഹൃദയത്തിലെ അഭിവാഞ്ച സാധിപ്പിച്ചു തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കട്ടെ. 127 സങ്കീർത്തനം 1 വാക്യത്തിൽ നിങ്ങൾ ഇങ്ങനെ കേട്ടു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. നല്ല ഒരു കുടുംബജീവിതത്തിന്റെ കെട്ടുപണിക്ക് യഹോവയാം ദൈവത്തിന്റെ സഹായം ആവശ്യമാണ് എന്ന ഒരു വ്യാഖ്യാനം ഈ വേദവാക്യത്തിന് കൊടുക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. മേലുദ്ധരിച്ച വേദസൂക്തത്തിലെ സദുപദേശം മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് കുടുംബജീവിതത്തെപ്പറ്റി കൂടുതലായി ചിന്തിക്കാം. മിക്ക ദിവസങ്ങളിലും ഭാര്യാഭർത്തൃ കലഹങ്ങളെപ്പറ്റി നാം കേൾക്കുന്നു. ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്ന വിവരം, ഭർത്താവ് ഭാര്യയുടെ കഴുത്തു ഞെരിച്ചു കൊന്ന വിവരം, ഭാര്യാഭർത്താക്കൾ അടിപിടികൂടി ഭാര്യ അബദ്ധവശാൽ മരിച്ചു വീണ വിവരം, ഇങ്ങനെ എത്രയെത്ര വാർത്തകൾ നമ്മെ കിടിലം കൊള്ളിക്കുന്നു. വിവാഹിതരായവരുടെ പേര് വിവരം ദിനപത്രത്തിന്റെ ഒരു പേജിൽ, മറ്റൊരു പേജിൽ വിവാഹമോചനം നേടിയവരുടെ വിവരങ്ങൾ. മലയാള മനോരമയിൽ ഇന്ന് വിവാഹിതരാകുന്നു എന്ന തലക്കെട്ടിൽ വധൂവരന്മാരുടെ ധവളാഭമാനമായ പുഞ്ചിരി പൊഴിക്കുന്ന ഫോട്ടോകൾ ഒരു പേജിൽ, വേറൊരു പേജിൽ ഗാർഹിക കലഹം മൂലം നിർദ്ദാരുണം വധിക്കപ്പെട്ട കൂട്ടാളികളുടെ രക്തപങ്കിലമായ ഫോട്ടോകൾ. ഇവയൊക്കെ പരസ്യമാകുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ എത്രയോ കുടുംബങ്ങൾ രഹസ്യമായ പ്രശ്നങ്ങളുടെ ഉമിത്തിയിൽ നൊമ്പരപ്പെടുന്നു. മലയാളികളുടെ ഇടയിൽ ഒരു സോഷ്യോളജിസ്റ്റ് നടത്തിയ സ്ഥിതിവിവര കണക്ക് പ്രകാരം 80% വീടുകളിലും ശാരീരിക അക്രമം നടക്കുന്നുണ്ട്. അതായത് ഭർത്താവ് ഭാര്യയെ മർദ്ദിക്കുക, അന്യോന്യം പാത്രങ്ങൾ എടുത്തെറിയുക, ചൂട് ചോറും കറികളും ഭർത്താവിന്റെ മുഖത്തെറിയുക, ഇവയൊക്കെ 80% വീടുകളിലും നടക്കുന്നുണ്ടെന്ന് പോലും. ഒരു മലയാളം പത്രികയിൽ വായിച്ച ഫലിതം ഓർമ്മ വരുന്നു. ബോർഡിംഗിൽ താമസിക്കുന്ന ബാലൻ വാർഡനെ സമീപിച്ച് ഇങ്ങനെ പറയുന്നു, സാറേ എനിക്ക് 2 ദിവസത്തെ അവധി വേണം. വാർഡൻ ആരാഞ്ഞു, എന്തിനാടാ അവധി? എന്റെ ഡാഡിയെയും മാമിയെയും കാണാൻ പോകണം. വാർഡൻ വീണ്ടും ആരാഞ്ഞു, അതിന് 1 ദിവസത്തെ അവധി പോരായോ? മറുപടി, സാറേ എന്റെ ഡാഡി ഡാഡിയുടെ വീട്ടിലും മാമി മാമിയുടെ വീട്ടിലുമാ, ഓരോ വീട്ടിലും ഓരോ ദിവസം വീതം താമസിക്കണം. ഹ, എത്ര ദാരുണമായ ചിത്രം! ഒരിക്കലും പിരിയാൻ പാടില്ലാത്തവർ പിരിഞ്ഞു താമസിക്കുന്നു. പലരും ഒരേ മേൽക്കൂരയ്ക്കുള്ളിൽ താമസിക്കുന്നെങ്കിലും മാനസികമായി പിരിഞ്ഞു കഴിയുന്നു. അടുത്ത 100 ആണ്ടിൽ ഇന്നത്തെ രീതിയിലുള്ള കുടുംബം കാണുകയില്ലെന്നാണ് ചില സാമൂഹ്യ ശാസ്ത്രജ്ഞർ പ്രവചിച്ചിരിക്കുന്നത്. വിവാഹം ഒരസൗകര്യമാണ്, വിവാഹ സമ്പ്രദായം പഴഞ്ചനാകുമെന്ന് പോലും. അതായത് ഇപ്പോഴത്തെ പോലെ ഔദ്യോഗികമായ വിവാഹം കൂടാതെ പുരുഷനും സ്ത്രീയും ഇഷ്ടമുള്ളവരെ കണ്ടുപിടിച്ച് ഒന്നിച്ച് താമസിക്കും. താല്പര്യം കുറയുമ്പോൾ അവരവരുടെ വഴിക്ക് പോകും. എന്നാൽ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയട്ടെ, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവർ ഈ ഭൂമിയിൽ ഉള്ളേടത്തോളം കാലം വിവാഹവും അതിന്റെ പവിത്രതയും നിലനിൽക്കും. കാരണം ദൈവവചനത്തിന് മാറ്റം വരികയില്ലെന്നുള്ളത് തന്നെ. ദൈവാത്മാവ് വിശുദ്ധ ബൈബിളിൽ 2:22 രേഖപ്പെടുത്തിയത്, പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും എന്നാണ്. ഇത് പറഞ്ഞ് 4000+ വർഷങ്ങൾക്ക് ശേഷം യേശുക്രിസ്തു യഹൂദ്യയിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞതായി മത്തായി സുവിശേഷം 19 രേഖപ്പെടുത്തുന്നു. സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതിനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല 1 ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. 30 വർഷങ്ങൾക്ക് ശേഷം AD 64 അപ്പോസ്തലനായ പൗലോസ് എഫീസ്യർക്കെഴുതിയ ലേഖനം 5 അധ്യായത്തിൽ ഇതേ ആശയം അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. അതെ, സ്ഥലങ്ങൾ മാറ്റപ്പെട്ടു, തലമുറകൾ മാറിമറിഞ്ഞു, സമ്പ്രദായങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പുത്തൻകുപ്പായമണിഞ്ഞു. എന്നാൽ വിശുദ്ധ കുടുംബത്തെ പറ്റിയുള്ള ദൈവിക പ്ലാൻ ആദാം മുതൽ പൗലോസ് വരെ, ഉൽപ്പത്തി പുസ്തകം മുതൽ എഫേസ്യ ലേഖനം വരെ ഭേദഗതി ചെയ്തിട്ടില്ല. പുതിയ നിയമകാലത്ത് യേശുക്രിസ്തു പഴയ നിയമത്തിലെ പല വ്യവസ്ഥകൾക്കും ഭേദഗതി വരുത്തി. ഉദാഹരണം, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന മോശയിക നിയമത്തിന് യേശുക്രിസ്തു മാറ്റം വരുത്തി. ശബത്തിന് ചുറ്റിപ്പറ്റിയുള്ള കർക്കശമായ വ്യവസ്ഥിതികൾക്ക് അയവ് വരുത്തി. മൃഗബലി നിർത്തൽ ചെയ്തു. എന്നാൽ വിശുദ്ധ വിവാഹത്തെ പറ്റിയുള്ള വ്യവസ്ഥകൾക്ക് അയവ് വരുത്തിയില്ല. പകരം അവ കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തത്. ചില ഭർത്താക്കന്മാരുടെ ഹൃദയ കാഠിന്യം നിമിത്തം മോശയുടെ കാലത്ത് വിവാഹമോചനം നടന്നതുപോലെ ഇനി പാടില്ല. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നരുളിക്കൊണ്ട് ആയുഷ്കാല വിവാഹബന്ധ വ്യവസ്ഥിതിയെ അഷ്ടബന്ധമിട്ടുറപ്പിക്കുകയാണ് യേശുക്രിസ്തു ചെയ്തത്. ലോകത്തിലെ ഏറ്റവും പഴക്കം കൂടിയ സ്ഥാപനം കുടുംബമാണ്. സഭ ഉണ്ടാകുന്നതിനു മുമ്പേ കുടുംബം ഉണ്ടായിരുന്നു. വിദ്യാലയങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പേ കുടുംബം ഉണ്ടായിരുന്നു. ആദ്യത്തെ കുടുംബം ഏദനിൽ ദൈവം തന്നെ സ്ഥാപിച്ചു. ആദ്യ ദമ്പതികളായ ആദമിന്റെയും ഹവയുടെയും കരങ്ങൾ കോർത്തിണക്കിയത് ദൈവമായിരുന്നു. ആ അനർഘ നിമിഷങ്ങളിൽ മാലാഖമാർ മംഗളഗാനം ആലപിച്ചു. ഏദനിലെ നദികൾ സംഗീതം പകർന്നു. വൃക്ഷലതാദികൾ അവയുടെ മധുര ഫലങ്ങളിലൂടെ സദ്യയൊരുക്കി. ഏദനിലെ മനുഷ്യന്റെ കൽപ്പനാലംഘനത്തെ കുടുംബം അതിജീവിച്ചു. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ ദൈവം ആദ്യ ദമ്പതികളെ ഏദൻ തോട്ടത്തിൽ നിന്നും ഉച്ചാടനം ചെയ്ത് ഏദൻ പരദേശിയുമായുള്ള അവരുടെ ബന്ധം വിച്ഛേദിച്ചു. എന്നാൽ അവരുടെ ഭാര്യ ഭർതൃബന്ധത്തെ വിച്ഛേദിച്ചില്ല. ഭാര്യ ഭർത്താക്കളായി തുടരാൻ കൈയോട് കൈ കോർത്തു പിടിച്ച് തോട്ടം വിട്ടു പോകാൻ ദൈവം അവരെ അനുവദിച്ചു. ഇരുവരും ദൈവകൽപ്പന ധിക്കരിച്ച സ്ഥിതിക്ക് ദൈവക്രോധത്തിന്റെ ആ നിമിഷത്തിൽ അവരെ വേർപിരിച്ച് രണ്ടു ദിക്കുകളിലായി ഓടിക്കാമായിരുന്നു. തീവാളുമായി മാലാഖമാരെ ആദാമിന്റെയും ഹവയുടെയും മധ്യേ നിർത്തിയ ശേഷം മേലിൽ നീ ഇവളെ ഇവനെ തൊട്ടുപോകരുതെന്ന് അവരോട് പറയാമായിരുന്നു. അല്ലെങ്കിൽ ഈ സ്ത്രീ വിലക്കപ്പെട്ട ഫലം തന്ന് നിന്നെ ചതിച്ചതുകൊണ്ട് ഇവളേക്കാൾ മെച്ചമായ സ്വഭാവമുള്ള വേറൊരു സ്ത്രീയെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു തരാം എന്ന് ദൈവം പറഞ്ഞില്ല. ലോകചരിത്രത്തിലെ ഏറ്റവും കരാളമായ നിമിഷങ്ങളിൽ പോലും ഭാര്യാഭർത്താക്കൾ വേർപിരിയുവാൻ ദൈവം അനുവദിച്ചില്ലെങ്കിൽ മാന്യ സഹോദര സഹോദരി, ഏറ്റവും വിഷമം പിടിച്ച ഒരു ഘട്ടത്തിൽ പോലും നീയും നിന്റെ ഭാര്യയും മാനസികമായോ ശാരീരികമായോ അകന്നിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹവ്വ സ്വഭർത്താവിനെയും ദൈവത്തെയും ധിക്കരിച്ചുകൊണ്ട് വിലക്കപ്പെട്ട കനി ആദ്യം പറിച്ച് ഭക്ഷിച്ചെങ്കിലും അവളെ വെറുക്കുവാൻ ദൈവം ആദാമിനെ അനുവദിച്ചില്ല. എങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, നിന്റെ കൂട്ടാളിയുടെ ഏറ്റവും ബലഹീനമായ നിമിഷങ്ങളിൽ പോലും നീ അവനെ അവളെ തെരഞ്ഞു കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം പൊന്തി വന്നേക്കാം, എന്റെ കുടുംബജീവിതത്തിൽ ഇപ്പോഴത്തേക്കാൾ സമാധാനപരമായ ഒരവസ്ഥ ആഗ്രഹിക്കുന്നതിൽ ഔചിത്യമുണ്ടോ എന്ന്? തീർച്ചയായും ഉണ്ട്. എന്നാൽ ക്രിയാത്മകമായി ചിലതൊക്കെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥന ആഗ്രഹം വ്യർത്ഥമത്രേ. നല്ല ഭവനങ്ങൾ ഒരു യാദൃച്ഛിക സംഭവമല്ല, വെറും ഭാഗ്യം കൊണ്ട് ലഭിക്കുന്നതല്ല. മനഃപൂർവമായ പ്രാർത്ഥന, ബോധപൂർവമായ പരിശ്രമം, ഇതിന്റെയൊക്കെ ഫലമാണ് നല്ല കുടുംബം. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, എന്നാൽ ജീവിതം നിങ്ങൾ ഭൂമിയിൽ നടത്തേണ്ടതാകുന്നു എന്ന് മനസ്സിലാക്കുക. ഒന്നാമത്, വിവാഹം കുടുംബജീവിതം എന്താണ് എന്തല്ല എന്ന് മനസ്സിലാക്കണം. വിവാഹം കളിയല്ല, കാര്യമാണ്. ദാമ്പത്യം വിനോദ പ്രകടനമല്ല, ഗൗരവമായ ഉത്തരവാദിത്തമാണ്. ഒരു ഗവേഷണമല്ല, ദൈവിക പദ്ധതിയാണ്. സാങ്കല്പിക സ്വർഗത്തിലെ ജീവിതമല്ല, സാധാരണ ലോകത്തിലെ ദൈനംദിന ജീവിതമാണ്. ഏറ്റവും പ്രധാനമായി, വിവാഹം ഒരു ബിസിനസ് ഉടമ്പടിയല്ല, പിന്നെയോ ഒരു സമർപ്പണമാണ്. ക്രൈസ്തവ രംഗത്ത് വിവാഹബന്ധത്തെ സൂചിപ്പിച്ച് ഉടമ്പടി അഥവാ ഉഭയസമ്മതം എന്ന പദം ഉപയോഗിക്കുന്നു. എന്നാൽ ഈ വാക്ക് കുടുംബജീവിതത്തെ പൂർണ്ണമായി അവഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വിവാഹം ഒരു സമർപ്പണം അഥവാ പ്രതിഷ്ഠ ആകണം. ഉടമ്പടി എന്താണെന്ന് നിങ്ങൾക്കറിയാം. 100,000 രൂപ തന്നാൽ വീട് പണിതു തരാം എന്ന് ബിൽഡിംഗ് കോൺട്രാക്ടർ ഉടമ്പടി ചെയ്യുന്നു. പണം നൽകാത്ത പക്ഷം പണി തീർത്തു കൊടുക്കുവാൻ ബാധ്യതയില്ല. അതായത് ഒരു ഉടമ്പടിയിൽ ഒഴിഞ്ഞു മാറാൻ പരിധികളുണ്ട്. ഒരാൾ വാക്കു പാലിച്ചില്ലെങ്കിൽ മറ്റേയാൾക്ക് വാക്കു പാലിക്കുവാൻ കടപ്പാടില്ല. കേവലം ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ നല്ലൊരു കുടുംബജീവിതം പടുത്തുയർത്തുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ ധരിക്കുന്നുവോ? നീ നല്ലൊരു കൂട്ടാളിയാണെങ്കിൽ ഞാനും നല്ലൊരു കൂട്ടാളിയായിക്കൊള്ളാം. നീ മോശമായാൽ ഞാനും മോശമാകും. ഇതാണോ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം? അത് പോരാ. കുടുംബജീവിതം സമർപ്പണത്തിന്റെ കൃത്യം ആയിരിക്കണം. നീ പരാജയപ്പെട്ടാലും ഞാൻ പരാജയപ്പെടുകയില്ല. നിന്റെ കുറവ് നികത്തിയെടുക്കുവാൻ ഞാൻ ശ്രമിക്കും. നീ വീണാൽ ഞാൻ നിന്നെ താങ്ങും. നീ നിരാശയിലാകുമ്പോൾ ഞാൻ നിന്നെ ഉത്തേജിപ്പിക്കും. ഇതായിരിക്കണം നിങ്ങളുടെ അന്യോന്യമുള്ള സമീപന രീതി. ദോഷത്തിന് പകരം ദോഷം എന്ന തത്വമല്ല. പ്രതിത ദോഷത്തിന് പകരം നന്മ, ശകാരത്തിന് പകരം ദീർഘക്ഷമ. ഇതായിരിക്കണം കുടുംബജീവിത തത്വശാസ്ത്രം. വിവാഹ ദിവസം നിങ്ങളെടുത്ത തീരുമാനവും ഇതായിരുന്നല്ലോ. ദുഃഖത്തിലും സന്തോഷത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും മരണം വേർപിരിക്കും വരെ നിന്നെ ഞാൻ സ്നേഹിക്കും. ചില കുടുംബങ്ങൾ പരാജയപ്പെടുന്നതിന്റെ കാരണം അവരുടെ കുടുംബജീവിതം കേവലം 2 പേർ തമ്മിലുള്ള സമർപ്പണമായതിനാലാണ്. ഭാര്യ ഭർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അത് പോരാ. വിവാഹം 3 പേർ തമ്മിലുള്ള സമർപ്പണമായിരിക്കണം. ഭാര്യ ഭർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുക, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുക, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുക. വിശുദ്ധ ബൈബിൾ സഭാപ്രസംഗി 4-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരുവനേക്കാൾ ഇരുവർ നല്ലത്, മുപ്പിരി ചരട് വേഗം അറ്റുപോകയില്ല എന്നാണ്. ഭാര്യ ഭർത്താവ് യേശുക്രിസ്തു, ഈ 3 പിരിയുള്ള ചരട് ബലത്തതായിരിക്കും, അറ്റുപോകയില്ല. സന്തുഷ്ട കുടുംബജീവിതത്തിന് ആധാരമായിരിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് സ്നേഹം. ഇവിടെ സന്തുഷ്ടി എന്ന വിശേഷണ പദത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം സംതൃപ്തി എന്ന് മാത്രമാണ്. അല്ലാതെ എല്ലാ രംഗങ്ങളിലും സമൃദ്ധിയുള്ള കുടുംബം എന്നല്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഭാര്യാഭർത്താക്കൾക്ക് അവരുടെ സ്നേഹബന്ധത്തിൽ സംതൃപ്തി കണ്ടെത്താൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രോഗവും ശത്രുപീഠയും ബന്ധുമിത്രാദികളിൽ നിന്നുണ്ടാകാവുന്ന പ്രലോഭനങ്ങളും ഒക്കെ ആഞ്ഞടിക്കുമ്പോഴും ഭാര്യയ്ക്ക് ഭർത്താവിലും ഭർത്താവിന് ഭാര്യയിലും ആത്മീയ സംതൃപ്തി, മാനസിക സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നു, ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഇവിടെ ഭർത്താക്കന്മാരെ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് കൊണ്ട് ഭർത്താക്കന്മാർ മാത്രം ഭാര്യമാരെ സ്നേഹിച്ചാൽ മതി, ഭാര്യമാർ ഭർത്താക്കന്മാരെ സ്നേഹിക്കേണ്ടതില്ല എന്നർത്ഥമാകുന്നില്ല. അവർ അന്യോന്യമുള്ള സ്നേഹബന്ധത്തിന്റെ മാനദണ്ഡമാണിത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? നിത്യസ്നേഹത്താൽ. സഭയാം ശരീരത്തിലെ അംഗങ്ങളായ നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. 2, ക്രിസ്തുവിന്റെ സ്നേഹം തന്നെ ക്രൂശിൽ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള സ്നേഹം ആയിരുന്നു. ശ്രോതാവെ, നിങ്ങൾ സ്വയത്തിനു വേണ്ടി ചിന്തിക്കാതെ കൂട്ടാളിയുടെ നന്മ ചിന്തിച്ചുകൊണ്ടാണോ അവളെ അവനെ സ്നേഹിക്കുന്നത്? 3, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. നമ്മൾ നന്മ ഇല്ലാതിരുന്നപ്പോൾ തന്നെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. ശ്രോതാവെ, നിന്റെ കൂട്ടാളിയിൽ തിന്മയും കുറവു വശങ്ങളും ഉള്ളപ്പോൾ തന്നെ വിട്ടുവീഴ്ച മനോഭാവത്തിൽ നീ അവനെ അവളെ സ്നേഹിക്കുന്നുണ്ടോ? മനുഷ്യന്റെ സൗന്ദര്യം കണ്ടല്ല യേശു നമ്മെ സ്നേഹിക്കാനായി ഭൂമിയിൽ വന്നത്. സൗന്ദര്യം പരിഗണിച്ചിരുന്നെങ്കിൽ പാപം ചെയ്ത സാത്താനും സാത്താന്യ ദൂതന്മാർക്കും വേണ്ടി യേശു ക്രൂശിൽ മരിക്കേണ്ടിയിരുന്നു. സാത്താനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ ദൂതൻ, അരുണോദയ പുത്രനായ ശുക്രൻ എന്നൊക്കെ ബൈബിൾ വിശേഷിപ്പിക്കുന്നുണ്ട്. സാത്താന്യ ദൂതന്മാരുമായി താരതമ്യപ്പെടുത്തിയാൽ മനുഷ്യർ വികൃതരാണ്, ദുർഗന്ധവാഹികളാണ്. എന്നാൽ യേശു ക്രിസ്തു തേജസ് നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തിന് വേണ്ടി പ്രായച്ചിത്തയാഗമായി തീർന്ന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തി. അതെ, സൗന്ദര്യവതിയെങ്കിലും അല്ലെങ്കിലും ഈ സ്ത്രീ നിന്റെ ഭാര്യയാണ്. സൗന്ദര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പുരുഷൻ നിന്റെ ഭർത്താവാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ. നിങ്ങളിൽ ചിലർ ഇങ്ങനെ ന്യായീകരണം നൽകിയേക്കാം: ഞാനെടുത്ത തീരുമാനം തെറ്റിപ്പോയി, എനിക്ക് യോജിച്ച വ്യക്തിയെയല്ല ഞാൻ വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾ എന്റെ വ്യക്തിത്വത്തിന് അനുയോജ്യമായ വ്യക്തിയെ അല്ല എന്റെ കൂട്ടാളിയായി തിരഞ്ഞെടുത്തത്. ന്യായീകരണം അവിടെ നിർത്തൂ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലേ? വ്യക്തിത്വങ്ങളിൽ പരിവർത്തനം വരുത്തി ചേർച്ച വരുത്തുവാൻ കഴിയുള്ളവനാണ് ദൈവം. പൊരുത്തവും പൊരുത്തക്കേടും ചേർച്ചയും ചേർച്ചയില്ലായ്മയും കല്ലുഹൃദയവും മെഴുകു ഹൃദയവും സൽസ്വഭാവവും ദുസ്വഭാവവും എല്ലാം ദൈവം മുമ്പിൽ സമർപ്പിക്കുക. കുശവൻ കളിമണ്ണിനെ മെരുക്കി മിനുക്കിയെടുക്കുന്നത് പോലെ നിന്റെയും കൂട്ടാളിയുടെയും ജീവിതങ്ങളെ ദൈവം മിനുസപ്പെടുത്തി ചേർച്ചപ്പെടുത്തി തരട്ടെ. പെരുമാറ്റത്തിലും ജീവിത ശൈലിയിലും വ്യത്യാസം വരുത്താൻ തയ്യാറാവുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഞാനാണെന്നും ഒരിക്കലും എന്നിൽ മാറ്റം വരികയില്ലെന്നുമുള്ള ചിന്താഗതി തെറ്റാണ്. എന്റെ വല്യപ്പന്മാർ തുടങ്ങിയുള്ള മുൻകോപം എനിക്കും സ്വല്പം കിട്ടിയിട്ടുണ്ട്. ഇനി മാറ്റാൻ ഒക്കുകയില്ല. അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ അല്പം കൂടുതൽ സംസാരിക്കുന്ന സ്വഭാവം എന്റെ നാക്കിലുണ്ട്. അതിനി മാറ്റാൻ സാധ്യമല്ല തുടങ്ങിയ സാധ്യങ്ങൾ പാടില്ല. അധികം സംസാരിക്കുന്ന രീതി, ഒട്ടും സംസാരിക്കാത്ത രീതി, തുട്ടാവാടി സ്വഭാവം, തുടരെ തുടരെ പ്രകടിപ്പിക്കുന്ന അസംതൃപ്തി, ഭർത്താവിനെ ഭരിക്കുന്ന സ്വഭാവം, ഭാര്യയെ തരം താഴ്ത്തുന്ന സ്വഭാവം, ഇവയൊക്കെ നിന്റെ ജീവിതത്തിൽ ചെറുപ്രായം മുതലേ ഇഴുകിച്ചേർന്നിട്ടുള്ള സ്വഭാവ വൈജാത്യങ്ങളായാൽ തന്നെ അവയ്ക്ക് മാറ്റം വരുത്തിയേ കുടുംബത്തിൽ സമാധാനമുണ്ടാവുകയുള്ളൂ.